ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
பரசீவமாய மோமுக்யமானஹ சர்வோ லோகோ பம் ப்ரமீதி ததாஜ ஸ்மரணம் நாஹம் பிரகாஷ சர்வஸ்ய யோக மாயா சமாவிருத இத்யாதி. எந்தகொண்டு வைருத்தியம் சம்பவிக்கணும்? யுக்திக்கு நிரக்காத்தது, ஒரிக்கலும் பொருத்தப்படாத ஒரு காரியமாக சம்பவிச்சுக்கொண்டிருக்கிறது. ஆத்மாவினை அறியா சிரமிக்கிறது போலும், அது ஸ்ருதியிலூடையோ ஆச்சாரிய உபதேசத்திலூடையோ எங்கே அறியா சிரமிக்கும்போது ஆத்மாவிட மகத்துவம் மனசிலாக்கும் தோறும் அது அகந்து போவையாக. அதி யாத்தியத்தில் அதி தூபத்தில் அது சாட்சாத்திக்கா கழியுன எந்தோண்டாகோ அதிகம்பீர. எந்த மாய? அது அதிகம்பீரான. கம்பீரம் என்பால் ஆழமுள்ளதும், வளர ஆழமுள்ளதான மாய. அதி அடித்தட்டிலான ஈ பரமாத்மா. இப்ப ஈ ஆழத்தை கடந்து அடித்தட்டில் எத்தான் ஜீவன திராணி இல்ல. அதான் நம்ம பண்ண அதிகம்பீர துரவகாஹியா, மறிகடக்கான் பிரயாசமுள்ளதான். அவருடைய சம்சார பாரம், சம்சாரத்தின் மறுகர என்ன பரையும். என்னோட ஆச்சாரியசுவாமிகள் ஆத்மார்த்தமாய் பரையணும்தான் இது துரவகாஹியா. இது மறுகடக்கான் தீர்த்தும் பிரயாசமுள்ளது தண்ணியான. இதனை தருணம் செய்ய எழுப்பமல்ல. எந்தோண்டு விசித்திரா, விசித்திரம், விசித்திரமாய சம்சாரத்தை பரிசுத்தனாய பரமாத்மாவில் இது உண்டாக்கி காணிக்கணும். இது தான் என் வைசித்திரியம். வாஸ்தவத்தில் இல்லாத பந்தமோஷங்களெல்லாம் உண்டாக்கி காணிக்கணும். சாத்தியமில்ல, சாதனமில்ல, சாதகனில்ல, இதொன்னும் பரமார்த்தம் அல்ல. பட்சே இதெல்லாம் நிலநிறுத்தி கொண்டு போகும். அதனால விசித்திரம் என்று பரையும். பலதரத்தில் அது பிரவர்த்திச்சு கொண்டே இருக்கணும், மோகிப்பிக்கணும். மாய மோகிப்பிக்கவ நிரந்தர ஜீவனே மோகிப்பிச்சு கொண்டிருக்கணும். மாயா செய்யம் எதயம் சர்வோஜந்து யஸ்மா, இது கொண்டு அதான காரணம். ஈ மாயசக்தியான இது காரணக்காரி. அதுகொண்டு எந்த அயம் சர்வோஜந்து, சர்வப்பிராணிகளும் சர்வஜீவன்மரும் பரமார்த்தத, பரமார்த்தத்தில் வாஸ்தவத்தில் பரமார்த்த சதத்துவபி, பரமார்த்த சதத்துவம், பரமார்த்த சுரூபமானங்கிலும் பரமார்த்த சுரூபமான ஈ சர்வப்பிராணிகளும் ஈஸ்வரஸ்வரூபிகளான சர்வம், ஈஸ்வரஸ்வரூபிகளானெங்கிலும் ஏவம் போத்தியமானோ, அங்கே மனசிலக்கையும் செய்யும். ஸ்ருதி போதிப்பிக்கணும், குரு போதிப்பிக்கணும், ஸ்வயம் போதிக்கா சிரமிக்கணும். அகம் பரமாத்மேதி, தான் பரமாத்மாவும் ஆயிரம் தவண நூறு தவண அது போதிச்சிட்டு தான் பரமாத்மாவானு. என்னாலும் நகிரண்ணாதி, அதை அவன் உட்கொள்ளுன அநேக தவண அதை போதிப்பிச்சிட்டு ஆச்சாரியன்மரும் ஸ்ருதியும் எல்லாம் அநேக தவண போதிப்பிச்சிட்டும் நகிரண்ணாதி, அதை அவன் கிரகிக்கின்ற, சீகரிக்கின்ற, அதனை விட்டு களையும். மீண்டும் ஆ பரமாத்ம தத்துவமான தானதுள்ளதை விஸ்மரிச்சு அநேக வித சாதனைகளிலும் அநேக வித பிரவர்த்திகளிலும் எல்லாம் மூழ்கி போகும். தத்துவ விஸ்மரணத்தில், தத்துவத்தை விஸ்மரிச்சுக்கொண்டு சாதன அனுஷ்டானங்களும் முழுகுന്നു. யாதார்த்தியத்தை மறந்துட்ட அநேக சாதனங்களும் முழுகுന്നു. இதான் பண்ணது எந்தான அதிகம்பீர. ஈ மாய அதிகம்பீரையான. துரவகாஹிய மறிகடக்கான் வளர பிரயாசமுள்ளதான. ஒராள் சத்தியத்தை அறியாது அசத்தியத்தின் மார்க்கத்தில் சஞ்சரிச்சா நமக்கு மனசிலாக்காம். சத்தியத்தை அறியாத்தொண்டான இது அங்கேயல்ல சம்பவிக்கிறது. சத்தியத்தை அறியுன்னவரும் அசத்தியத்தின் மார்க்கத்தில் தான் சஞ்சரிக்க நிர்பந்திதராகும். അങ്ങനെ നടത്തിക്കുന്നവളാണ് മായ എന്ന് പറയുന്നത്. അനാത്മാനം എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു? ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, അനാത്മാവായിരിക്കുന്ന ആത്മാവല്ലാത്ത ദേഹ ഇന്ദ്രിയാദി സംഘാതം, ദേഹം ഇന്ദ്രിയം തുടങ്ങി സംഘാതം, ഈ ജീവന്റെ ഈ ഉടുപ്പ് ഈ ചട്ട ഈ ശരീര ഇന്ദ്രിയാദികളെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ സംഘാതത്തെ ആത്മനോ ദൃശ്യമാനമപി, തനിക്കത് ദൃശ്യമായിരിക്കുന്നു, തന്റെ സ്വരൂപമെന്താ? ആത്മതത്വം വളരെ ലളിതമാണ്, കാരണം അത് സ്വസ്വരൂപമായിരിക്കുന്നു, അത് അന്യമല്ല, ദൃശ്യമായ ഒന്നല്ല. പക്ഷെ ദേഹേന്ദ്രിയാദി സംഘാതങ്ങൾ നമുക്ക് ദൃശ്യമാണ്, നമ്മളതിനെ കാണുന്നുണ്ട്, അനുഭവിക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ എല്ലാം അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ദൃശ്യമാനമപി, കാണുന്നു. ഏതുപോലെ ഘടാധിപ കുടത്തെ പോലെ, പുറമേ കാണുന്ന വസ്തുക്കളെ പോലെ, പുറമേ കാണുന്ന വസ്തുക്കളൊന്നും തന്റെ സ്വരൂപമല്ലാതെ നമുക്കറിയാം. ബാഹ്യമായിരിക്കുന്ന ഒരു വസ്തുവും തന്റെ യഥാർത്ഥ സ്വരൂപമല്ല, തന്റെ യഥാർത്ഥ സ്വരൂപം ഏതോ അതാണ് ആത്മാവ് എന്നെല്ലാം വ്യക്തമായി അറിയാം. താൻ ആത്മാവാണ്, അനാത്മാവ് ഇന്ന വസ്തുവാണ് എന്നൊരു വ്യക്തമായും അറിയാം. അതാണ് ഘടാധിപ ദൃശ്യമാനമപി, ഈ ശരീരം ഉൾപ്പെടെയുള്ള സർവവും ദൃശ്യങ്ങളാണ്, തന്റെ സ്വരൂപമല്ല എന്നെല്ലാം അറിഞ്ഞാലും മനസ്സിലാക്കിയാലും ആത്മത്വേന ഇതിനെല്ലാം ആത്മാവായി ഗ്രഹിക്കുന്നു. ഈ ശരീര ഇന്ദ്രിയ സംഘാതത്തെ, ബാഹ്യമായിരിക്കുന്ന ഒരു വസ്തുവിനെ പോലെ സ്ത്രീ ഈ ശരീര ഇന്ദ്രിയ സംഘാതത്തെ താനായി ഗ്രഹിക്കുന്നു. എങ്ങനെ എങ്ങനെ ഗ്രഹിക്കുന്നു? അമിഷ്യപുത്ര, ഞാൻ ഇന്നാരുടെ മകനാണ്, ഞാൻ ഇന്നാടത്ത് ജനിച്ചവനാണ്, നീ ആര്, ഞാൻ ഇന്നാരാണ്, എനിക്ക് ഇന്ന പേരുണ്ട്, പലതരത്തിൽ ഈ ശരീരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ശരീര സംഘാതത്തെ താനെന്ന് ധരിക്കുന്നു. അമുഷ്യപുത്ര ഇത് അനുച്ഛ്യമാനോ വികരണാദി, അത് വാസ്തവത്തിൽ അല്ല എങ്കിൽ കൂടി അതിനെ അതായിട്ട് ഗ്രഹിക്കുന്നു. ഒരിക്കലും അതിനെ ആത്മാവെന്ന് പറയുന്നില്ല, അതാണ് അനുച്ഛ്യമാനോ. ആത്മാവെന്നതിനെ പറയുന്നില്ല നമ്മൾ ഒരിക്കലും, തന്റെ സ്വരൂപമാണെന്നതിനെ പറയുന്നില്ല. എങ്കിൽ കൂടിയും അങ്ങനെ ധരിക്കുന്നില്ലെങ്കിലും നമ്മളതിനെ ആത്മാവായി കണക്കാക്കുന്നു, ശരീരത്തെ ആത്മാവായി കണക്കാക്കുന്നു. നിന്റെ സ്വരൂപം എന്താണോ അറിയാം, ശരീരമല്ല. എന്തുകൊണ്ട് ശരീരത്തെ എന്റേതെന്ന് പറയുന്നു, ഞാനെന്ന് പറയുന്നില്ല? അതാണ് അനിത്യമാനം എന്ന് പറയുന്നത്. ശരീരത്തെ ആര്? എല്ലാവരും അറിയുന്നു എന്റേതാണെന്നറിയുന്നു. എന്റേതാണെന്നറിയുന്ന ഒന്നിനെ പിന്നെ ഞാനെന്ന് രണ്ടാമത് ധരിക്കുന്നു. അപ്പൊ ഞാനെന്ന് പരമാർത്ഥത്തിൽ ധരിക്കാത്ത ഒന്നിന്, എന്റേതെന്ന് വ്യക്തമായി ധരിക്കുന്ന ഒന്നിന് രണ്ടാമത് ഞാനെന്ന് ധരിക്കുന്നു. നൂനം പരസ്യമായ മോമുഹ്യമാന സർവോ ലോകോ ബ്രഹ്മീതി. തീർച്ചയായും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പരസീവമായ ഈ പരമാത്മാവിന്റെ തന്നെ മായ, പരസീവമായ ഈ പരമാത്മാവിന്റെ തന്നെ മായാശക്തി, ഇത് വേറെ പുറത്തുനിന്നൊന്നും വരാൻ വഴിയില്ലല്ലോ. പരമാത്മാവുണ്ട്, ആ പരമാത്മാവിലാണ് ഈ വിഭ്രമങ്ങൾ നടക്കുന്നതെങ്കിൽ ഈ വിഭ്രമങ്ങളെ ഉണ്ടാക്കി തരുന്നത് ആ പരമാത്മാവിന്റെ തന്നെ ശക്തി തന്നെ. പരസീവമായ മോമുഖ്യമാന, നിരന്തരം മോഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്യധികം മോഹിച്ചുകൊണ്ടിരിക്കുന്ന, കര കയറാൻ വയ്യാത്ത രീതിയിൽ മോഹിച്ചുകൊണ്ടിരിക്കുന്ന സർവോ ലോക, സർവ ലോകനും സർവജീവികളും ബം ഭ്രമീതി, ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, നിരന്തരം ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, ആവർത്തിച്ച് ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, നിരന്തരം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭ്രമം സർവപ്രാണികൾക്കും അത് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത്യധികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തെ പ്രത്യേകം കിട്ടുന്ന രണ്ട് പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മോമുഹ്യമാന ബം ഭ്രമീതി, വ്യാകരണത്തിൽ ഇതിന് യങ്ങന്തങ്ങൾ എന്ന് പറയും. ആ രണ്ട് ശബ്ദങ്ങൾ ഒരു ക്രിയയുടെ ആവർത്തനത്തെയും ആധിക്യത്തെയും കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇതിന് കാരണം മായ. നേരത്തെയുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞത്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അതിന് ഉത്തരം പറഞ്ഞു ചുരുക്കമായി, മായ. തഥാച സ്മരണം, അത് തന്നെ സ്മൃതിയും പറയുന്നു. സ്മരണം, സ്മൃതി, ഗീതാസ്മൃതി അത് പറയുന്നു. എന്താണ്? നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ സർവരുടെയും സ്വരൂപമായിരിക്കുന്നുവെങ്കിലും അഹം സർവസ്യന പ്രകാശ, ഞാനിത് സർവർക്കും പ്രകാശിക്കുന്നില്ല. യഥതാമപി സിദ്ധാനാം കശ്ചിത് മാമേതി സത്തത്വത. അപൂർവം ചിലർ യഥതാമപി സിദ്ധാനാം, സിദ്ധന്മാര് ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന സഹസ്രങ്ങളുണ്ട്. അങ്ങനെ സഹസ്രങ്ങൾ കശ്ചിത് മാമേതി, വളരെ അപൂർവം പേരെ എന്നെ അറിയുന്നുള്ളൂ. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ദുർലഭമെന്നല്ല, അത്യധികം ദുർലഭമാണ്. സുദുർലഭ, ആ പരമാത്മ സാക്ഷാത്കാരം നേടിയിട്ടുള്ളവർ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടും ഇക്കാലുപേരും വിപരീത ദിശയിലേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അറിയുന്നില്ല. എന്തുകൊണ്ട്? ആ പരിശ്രമം വിപരീത ദിശയിലേക്കായി പോകുന്നു. മായ ദുരവഗാഹ്യ അതിഗംഭീര എന്ന് പറഞ്ഞ മായ അവനെ ലക്ഷ്യത്തിലേക്കല്ല, വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകുന്നു. വിപരീത ദിശ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ തത്വത്തെ വിസ്മരിച്ചിട്ട് സാധനങ്ങളിൽ മുഴുകുന്നതാണ് വിപരീത ദിശ എന്ന് പറയുന്നത്. താൻ അന്വേഷിക്കുന്ന, താൻ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ഈ പരമാത്മാവ് തന്റെ സ്വരൂപമാണെന്നുള്ള തത്വത്തെ വിസ്മരിച്ച് തന്നെ അന്യനായ പരമാത്മാവിനെ പ്രാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അത് വിപരീത ദിശയിലേക്കുള്ള സാധനങ്ങളാണ്. ഒട്ടുമിക്കവരും അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരുകളും അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല. അതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എന്താണ്? നാഹം പ്രകാശ സർവസ്യ, ഞാൻ ഒരുവനും വെളിപ്പെടുന്നില്ല, ആർക്കും ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നെ. എന്തുകൊണ്ട്? യോഗമായ സമാവൃത, എന്റെ മായ അത് യോഗമായയാണ്. ആ മായയാൽ എല്ലാവരും മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് സമാവൃതന്മാരായിരിക്കുന്നു ഇത്യാദി എന്നിങ്ങനെ ഭഗവാനും പറയുന്നുണ്ട്. മായാമോഹിതന്മാരായിരിക്കുന്ന ഒരു ജീവനും ഞാൻ വെളിപ്പെടുത്തില്ല എന്ന് ഭഗവാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ്. കാരണം ഭാഷകാരനെ അതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം സ്വന്തം കൽപ്പനകളാണ്, അങ്ങനെയല്ല, ഇത് സപ്രമാണം ആണ് താൻ പറയുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഗീതയും മറ്റ് മന്ത്രഭാഗങ്ങളും എല്ലാം ഉദ്ധരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ആത്മാവ് പ്രത്യേക സ്വരൂപമായിരിക്കുന്നു. മറ്റൊന്ന്, മായാശക്തി അതിനെ മൂടിയിരിക്കുന്നു, അതുകൊണ്ട് അതിനെ അറിയുന്നില്ല. അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്, പക്ഷെ അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു വൈരുദ്ധ്യം, അങ്ങനെ ഒരു വൈചിത്രം, അതിൽപ്പെട്ടിരിക്കുകയാണ് ഈ ജീവന്മാരെല്ലാം. നല്ലൊരു വിരോധമില്ല ഈ പറയുന്ന കാര്യത്തിൽ. പറയുന്ന കാര്യത്തിലൊരു വൈരുദ്ധ്യം വരുന്നില്ല എന്നാണ് അടുത്ത ശിഷ്യൻ ചോദിക്കുന്നത്. നനു വിരുദ്ധം ഇതമുച്ചത്, പറയുന്നത് തന്നെ പരസ്പര വിരുദ്ധമായ ഒരു കാര്യമാണ്. എന്താണ്? മത്വ ധീരോ നശോചതി ന പ്രകാശതി. മത്വ ധീരോ നശോചതി, ഇതിനെ സാക്ഷാത്കരിച്ചാൽ അവൻ ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് പറയുന്ന എന്താണ്? ന പ്രകാശതി, ഇതിനെ ആരും സാക്ഷാത്കരിക്കുന്നില്ല എന്നും പറഞ്ഞു. സാക്ഷാത്കരിച്ചാലേ ദുഃഖം നിവർത്തിയുള്ളൂ, ഇതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ലെന്നും പറയുന്നു. ഇത് വളരെ ക്ലിഷ്ടമാണ്, ബുദ്ധിമുട്ടുള്ളതാണ്, മായ അതിനെ അനുവദിക്കില്ല എന്നെല്ലാം പറയുന്നു. എന്നാലും ഇതിനെ സാക്ഷാത്കരിച്ച് ദുഃഖം നിവർത്തി നേടാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇതിലൊരു വൈരുദ്ധ്യമില്ലേ എന്നാണ് ചോദ്യം. സമാനം പറയുന്നു, ന ഏത ഏവം, ഇത് ഞാൻ പറഞ്ഞതുപോലെയല്ല നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്നാണ്. പറയുന്നത് പോലെയല്ല കേൾക്കുന്നത്, മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് പോലെയല്ല ഇത് ധരിക്കുന്നത്. ഏതത് ഏവം ന, നിങ്ങൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന രീതിയിലല്ല ഇത് മനസ്സിലാക്കേണ്ടത്. അതായത് ആത്മതത്വത്തെ ശ്രവിക്കുന്നിടത്ത് എന്തെങ്കിലും ക്ലിഷ്ടതകൾ, എന്തെങ്കിലും പരസ്പര വൈരുദ്ധ്യങ്ങൾ നമ്മൾക്കുണ്ടാവുകയാണെങ്കിൽ ശ്രുതിയിൽ നിന്നോ ആചാര്യനിൽ നിന്നോ ഈ ശ്രവിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം ആത്മതത്വത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നല്ല, മറിച്ച് നമ്മൾ ധരിക്കുന്നതിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്നാണ്. ഒരിക്കലും ആത്മതത്വത്തിൽ, ആത്മാവിന്റെ യാഥാർത്ഥ്യത്തിൽ, ആ തത്വജ്ഞാനത്തിൽ ഒരു പോരായ്മയും വരുന്നില്ല. യമദേവൻ ഇവിടെ വിശദമാക്കി തരാൻ ശ്രമിക്കുന്ന ആ ജ്ഞാനം, ആ ജ്ഞാനത്തിൽ യാതൊരു കളങ്കവും ഇല്ലാത്തതാണ്, അത് പൂർണ്ണമാണ്. പക്ഷേ ധരിക്കുന്നവന് പല വൈരുദ്ധ്യങ്ങളും, ഇതെങ്ങനെ ശരിയാകും, പലരും ചോദിക്കും ഈ അദ്വൈതം എങ്ങനെയാണ് ഇത് ശരിയാകുന്നത്, ഇത് നടപ്പുള്ള കാര്യമല്ല, ഇത് പ്രായോഗികമല്ല, ഇതെങ്ങനെ ഒരാൾക്ക് അനുഷ്ഠിക്കാൻ പറ്റും, വളരെ 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 സംശയങ്ങളും പ്രതിവാദങ്ങളും എല്ലാം ഈ പറയുന്ന തത്വത്തെ സംബന്ധിച്ചുണ്ടാകാം. ഇതിനെല്ലാം ഉത്തരം വളരെ ലളിതമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ശ്രോതാവിന്റെ മനസ്സിലാണ്, വക്താവിന്റെ മനസ്സിലല്ല. വക്താവിന്റെ മനസ്സ് അവിടെ തെളിഞ്ഞിരിക്കുകയാണ്, പക്ഷെ ശ്രോതാവിന്റെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവിടെ ഈ തത്വം അങ്ങോട്ട് കടക്കത്തില്ല, അവിടെ ഈ ജ്ഞാനം പ്രകാശിക്കത്തില്ല. അത് തത്വത്തിന്റെ തത്വബോധത്തിന്റെ തകരാറല്ല മനസ്സ്, അതിനെ സ്വീകരിക്കുന്ന ജീവന്റെ അന്ധകരണത്തിന്റെ ദോഷങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, ഏതത് ഏവം ന, ഞാനീ പറഞ്ഞ തത്വം ഏവം നിങ്ങൾ ധരിച്ചതുപോലെ ഇപ്രകാരം അല്ല. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. പിന്നെയോ വിശദീകരിക്കുന്നു, അസംസ്കൃത ബുദ്ധേഹെ അവിജ്ഞേയത്വാ ന പ്രകാശതേത്വം. ഗുരു ഉപദേശിച്ചിട്ടും ശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടും ധരിക്കുന്നില്ല, തത്വത്തെ പിടികിട്ടുന്നില്ല. മാത്രമല്ല അത് വ്യക്തമാകും തോറും അത് അകന്നകന്ന് പോകുന്നു, ക്ലിഷ്ടമായി വരുന്നു. എന്തുകൊണ്ട്? അസംസ്കൃത ബുദ്ധേഹി, ബുദ്ധിക്ക് അതിനെ ഉൾക്കൊള്ളുന്നതിനുള്ള സംസ്കാരമില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, വാസന അനുകൂലമല്ല, കർമ്മം അനുകൂലമല്ല, ചിത്തശുദ്ധി വേണ്ടത്ര വന്നിട്ടില്ല, അസംസ്കൃത ബുദ്ധിയാണ് അവിജ്ഞേയത്വ. ഇത് വിജ്ഞേയമല്ല, ഇത് വിജ്ഞേയമല്ല, അവിജ്ഞേയത്വ അവിജ്ഞേയമാണ്. അതിന്റെ കുറ്റമല്ല, ഉപദേശിക്കുന്നവന്റെ കുറ്റമല്ല, ശാസ്ത്രത്തിന്റെ കുറ്റമല്ല, പരമാത്മാവിന്റെ കുറ്റമല്ല. അവിജ്ഞേയത്വ അസംസ്കൃത ബുദ്ധിയെ അവിജ്ഞേയത്വ, ബുദ്ധിക്ക് ചിത്തത്തിൽ സംസ്കാരമില്ലെങ്കിൽ ഇത് അവിജ്ഞേയമായിരിക്കും. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? ന പ്രകാശതെ, അസംസ്കൃത ബുദ്ധികൾക്ക് ഇത് വെളിപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ഇത് വെളിപ്പെടുന്നില്ല എന്ന് പറഞ്ഞത്, ഇത് ക്ലിഷ്ടമാണെന്ന് പറഞ്ഞത്, ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് എന്നെല്ലാം പറഞ്ഞത് ആരോ ഉദ്ദേശിച്ച്? ചിത്തശുദ്ധി ഇല്ലാത്തവനെ സംബന്ധിച്ചാണ്. ദൃശ്യതേതു സംസ്കൃതയ അഗ്രയ അഗ്രമിവ അഗ്രിയ തയാ ഏകാഗ്രതയാ ഉപേതയ ഇത്യേത്. ഇത് സ്പഷ്ടമാണ്, സുസ്പഷ്ടമാണ്. ദൃശ്യത യാതൊരു സംശയത്തിനും ഇടയില്ലാത്തവണ്ണം, കാരണം തന്റെ സ്വരൂപത്തിൽ സംശയം വരാൻ പാടില്ല, സൂര്യനിൽ അന്ധകാരം നിലനിൽക്കാൻ പാടില്ല. അപ്പൊ ഇത് സ്പഷ്ടമായ കാര്യമാണത്, യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ സ്പഷ്ടമാണ്. പക്ഷെ ഇവിടെ സംസ്കൃതയ സംസ്കരിക്കപ്പെട്ട ബുദ്ധി, തെളിഞ്ഞ ബുദ്ധിയിൽ ബുദ്ധിയുടെ സംസ്കാരം എന്താണ്? ബുദ്ധിയുടെ സംസ്കാരം അതിന്റെ അടയാളം എന്താണ്? അഗ്രയ, ആ ബുദ്ധി വളരെ സൂക്ഷ്മമായിരിക്കും. അഗ്രമിവ, ഒരു മുള്ളിന്റെ അർത്ഥം അഗ്രം കൂർത്തിരിക്കുന്നത് പോലെ, കൂർത്തിരിക്കുന്നതിനാണ് അഗ്രം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടെ കൂർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിരിക്കുക, ഈ പരമാർത്ഥ തത്വഗ്രഹണത്തിനുള്ള സാമർഥ്യം ഉണ്ടായിരിക്കുക, അതാണ് ഇതിന്റെ സൂക്ഷ്മത. അതാണ് അഗ്രമിവ, കൂർത്തതുപോലെ ഇരിക്കുന്നു, ഒരു കൂർത്ത സൂചി പോലെ ഇരിക്കുന്നു, അതിനെവിടെയും തുളഞ്ഞു കയറാൻ പറ്റും. അപ്പൊ ഈ അജ്ഞാന അന്ധകാരത്തെ തുളഞ്ഞു കയറാൻ പ്രകാശത്തിന് കഴിയുന്നു, ബുദ്ധിപ്രകാശത്തിന്. അഗ്രിയ സൂക്ഷ്മമായ തയാ എന്നർത്ഥം, അതിന്റെ ആ അഗ്രത സൂക്ഷ്മത എന്താണ് അതൊന്നുകൂടി വിശദീകരിക്കുന്നു. ഏകാഗ്രതയാ ഉപേതയ, ഏകാഗ്രതയാ ഉപേതയ, ഏകാഗ്രതയോടുകൂടിയ ബുദ്ധി, ഏകമായ അഗ്രത്തോടുകൂടിയത്. സാധാരണ ബുദ്ധിക്ക് അനേക അഗ്രങ്ങളുണ്ട്. ഇവിടെ പരമാത്മ വിഷയമായ ബുദ്ധിക്ക് ഒരൊറ്റ അഗ്രമേ ഉള്ളൂ, എന്ന് വെച്ചാൽ ബുദ്ധിക്ക് ഒരൊറ്റ വിഷയമേ ഉള്ളൂ, പരമാത്മാ മാത്രം. അനേക വിഷയങ്ങൾ അവിടെ ഇല്ല, ബുദ്ധി അനേക വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് അനേകാഗ്രമാകുന്നു, ബുദ്ധി ഏക വിഷയത്തിലേക്ക് വരുമ്പോൾ അത് ഏകാഗ്രമാകുന്നു. അങ്ങനെയുള്ള ബുദ്ധി എന്ന ലൗകികമായ ബുദ്ധി സൂക്ഷ്മതയല്ല, ഗ്രഹണ സാമർഥ്യമല്ല, പാണ്ഡിത്യമല്ല, ഭൗതിക പാണ്ഡിത്യമല്ല, അതൊന്നുമില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് പരമാത്മാവലംബമായിരിക്കുന്ന ബുദ്ധി, പരമാത്മാവിൽ തന്നെ നിഷ്ഠയുള്ള ബുദ്ധി, പരമാത്മ തത്വത്തെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ നിഷ്ഠയുള്ള ബുദ്ധി, അങ്ങനെയുള്ള ഏകാഗ്രതയ ഉപേതയ ഏകാഗ്രമായ ബുദ്ധി, സൂക്ഷ്മയാ എന്നർത്ഥം. ആ ബുദ്ധിയുടെ വിശേഷത എന്താണ്? സൂക്ഷ്മ വസ്തു നിരൂപണപരയാ, സൂക്ഷ്മ വസ്തു അതിനെ നിരൂപണം ചെയ്യുന്നതിൽ പര താത്പര്യം സാമർഥ്യം ഉള്ളത്. ഇവിടെ സൂക്ഷ്മ വസ്തു എന്ന് പറയുന്നത് പരമാത്മവസ്തുവാണ്. ലോകത്തും ഒരുപാട് സൂക്ഷ്മ വസ്തുക്കളുണ്ട്, അതൊന്നുമല്ല. ആ സൂക്ഷ്മ വസ്തുവിൽ നിരൂപണം ചെയ്യുന്നതിന് ഊഹാപോഹത്തിലൂടെ സമർത്ഥമായി ആ പരമാത്മവസ്തുവിനെ നിരൂപണം ചെയ്യുന്നതിൽ സാമർഥ്യമുള്ള ആ ബുദ്ധി. ഇവിടെയാണ് ശ്രവണത്തിന്റെയും മനനത്തിന്റെയൊക്കെ പ്രസക്തി വരുന്നത്. ശ്രവണം മനനം തുടങ്ങിയ സാധനങ്ങളിൽ കൂടെ ആ മനസ്സ് കടന്നു പോകുന്നതിന് അങ്ങനെയുള്ള സൂക്ഷ്മ വസ്തു നിരൂപണപരമായ ഒരു ബുദ്ധി ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ബുദ്ധിയിലൂടെ അത് ഭൗതികമായ വസ്തുഗ്രഹണ സാമർഥ്യമല്ല, ബുദ്ധിയുടെ പഠന സാമർഥ്യമല്ല, അതൊന്നുമല്ല. അങ്ങനെ ധരിച്ചുകളയാം. ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഓർമ്മിച്ചു വയ്ക്കുന്നതിനുള്ള സാമർഥ്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സാമർഥ്യമുള്ള ബുദ്ധിക്ക് പരമാത്മ വസ്തു നിരൂപണത്തിന് ശേഷി ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അനേക ഗ്രന്ഥങ്ങൾ പഠിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം ആത്മനിഷ്ഠന്മാരായി തീർന്നു. അങ്ങനെ സംഭവിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അനേക വിഷയങ്ങളിൽ അറിവുള്ളവരെല്ലാം ആത്മബോധമുള്ളവരായി നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഭൗതികമായ ബുദ്ധി സാമർഥ്യമാണ്. നാനാ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം, നാനാ വിഷയങ്ങളെ ഗ്രഹിച്ചതിന് വിശകലനം ചെയ്യുന്നതിനുള്ള സാമർഥ്യം, നാനാ വിഷയങ്ങളെ ഓർക്കുന്നതിനുള്ള സാമർഥ്യം, ഇതൊന്നുമല്ല. കാരണം അതെല്ലാം അനേകാഗ്ര ബുദ്ധിയാണ്. ഇവിടെ ആ ബുദ്ധിക്ക് അനേകാഗ്രങ്ങളുണ്ട്. ഇവിടെ ഏകാഗ്രമായിരിക്കണം, പരമാത്മാവ് മാത്രം അവിടെ വിഷയമായിരിക്കണം. ആ ബുദ്ധി കേവലമായ ശാസ്ത്ര പാണ്ഡിത്യം കൊണ്ടോ അല്ലെങ്കിൽ ജന്മസിദ്ധമായ ബുദ്ധി സാമർഥ്യം കൊണ്ടോ ഒന്നും ഉണ്ടാകുന്നതല്ല. അത് ആത്മാ അവലംബിനിയായ ബുദ്ധിയാണ്, പരമാത്മ വിഷയമായിട്ടുള്ള ബുദ്ധിയാണ്. അത് ലോകദൃഷ്ടിയിൽ മൂഢനായിട്ടുള്ളവനും ചിലപ്പോൾ ആ ബുദ്ധിയിലായിരിക്കും ജീവിക്കുന്നത്. ലോകദൃഷ്ടിയിൽ ബുദ്ധിമാനായിട്ടുള്ളവനും പരമാത്മദൃഷ്ടിയിൽ മൂഢനായിരിക്കും. അതുകൊണ്ട് ലൗകിക ബുദ്ധിയുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തി ഇവിടെ ആത്മബുദ്ധിയെ ധരിച്ചു കളയരുത്. ഇവിടെ സൂക്ഷ്മ വസ്തു എന്ന് പറയുന്നത് ആത്മവസ്തുവാണ്. മറ്റെന്തെല്ലാം സൂക്ഷ്മ വസ്തുക്കളെ നമ്മൾ നിരൂപണം ചെയ്ത് ധരിച്ചാലും ആത്മവസ്തുവിനെ നിരൂപണം ചെയ്ത് കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആ അത്യന്ത സൂക്ഷ്മം ഇവിടെ പറഞ്ഞല്ലോ, സാ കാഷ്ഠ സാ പരാഗതി, പരമസൂക്ഷ്മമായിരിക്കുന്ന സൂക്ഷ്മതമമായിരിക്കുന്ന ആ ബുദ്ധി, ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരോന്മുഖമായിരിക്കുന്ന, സദാ ഈശ്വരോന്മുഖമായിരിക്കുന്ന ബുദ്ധി, അത്രയൊരു ബുദ്ധി, അത് ആ ഈശ്വരന്റെ വാസ്തവത്തെ ധരിക്കും. ക്രമേണയെങ്കിലും ഈശ്വരോന്മുഖമാണ് ആ ബുദ്ധിയെങ്കിൽ എന്നെങ്കിലും അതിന് അതിന്റെ പരിണാമത്തിന്റെ ആ പ്രയാണത്തിന്റെ അവസാനത്തിൽ അത് ഈശ്വരന്റെ യാഥാർത്ഥ്യത്തെ ഗ്രഹിച്ചിരിക്കും. അവരെയാണ് അടുത്ത് പറയുന്നത്, കൈഹി, ആരാണ് ഇക്കൂട്ടർ? സൂക്ഷ്മദർശിഭി, സൂക്ഷ്മദർശികൾ. സൂക്ഷ്മം ഇവിടെ പരമാത്മാവ്. ആ പരമാത്മാവിനെ ദർശിക്കുന്നവർ അത് തന്നെ വിശദമാക്കുന്നു, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ ഇത്യാദി പ്രകാരേണ സൂക്ഷ്മത പാരമ്പര്യ ദർശനേന പരം സൂക്ഷ്മം ദ്രഷ്ടും ശീലം യേഷാം തേ സൂക്ഷ്മദർശിന തൈഹി സൂക്ഷ്മദർശിഭി പണ്ഡിതേരിത്യത്. ഇവിടെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ആ സൂക്ഷ്മദർശികളെയാണ്. ഒരിക്കലും ഗ്രന്ഥ ഗ്രഹണ സാമർഥ്യമല്ല, അക്ഷരഗ്രഹണ സാമർഥ്യമല്ല, പുസ്തകങ്ങൾ പഠിക്കുന്നതിനുള്ള കഴിവല്ല, ഓർത്തു വയ്ക്കാനുള്ള കഴിവല്ല, അതൊന്നും ഇവിടുത്തെ പാണ്ഡിത്യമല്ല. മറിച്ച് സൂക്ഷ്മദർശിഭി, ഒരുപാട് ശ്ലോകങ്ങൾ ഓർത്തു വയ്ക്കുക, ഒരുപാട് മന്ത്രങ്ങൾ ഓർത്തു വയ്ക്കുക, ഇതൊന്നും ഇതിന്റെ ലക്ഷണമല്ല. ആത്മതത്വത്തെ ഗ്രഹിച്ചതിന് അതൊന്നും അടയാളമല്ല. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ, എന്താണ് ആ സൂക്ഷ്മദർശിത്വം? ഇവിടെ വിശദീകരിക്കുന്നു. നേരത്തെ ശ്രുതി എന്ന് പറഞ്ഞല്ലോ, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് അർത്ഥം, അതിനപ്പുറമാണ് മനസ്സ്, അതിനപ്പുറമാണ് ബുദ്ധി, അതിനപ്പുറം ഹിരണ്യഗർഭൻ, അതിനപ്പുറം അമ്പീക്തം എന്ന് പറഞ്ഞ ഇത്യാദി പ്രകാരേണ സൂക്ഷ്മത പാരമ്പര്യ ദർശനേന, സൂക്ഷ്മതയുടെ ആ പാരമ്പര്യം ക്രമം അതിനിവിടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതിനെ ഗ്രഹിച്ച് പരം സൂക്ഷ്മം, പരവുമായ ആ സൂക്ഷ്മത്തെ പരമാത്മാവിനെ, സൂക്ഷ്മതമായിരിക്കുന്ന ആ പരമാത്മാവിനെ ദ്രഷ്ടും ശീലം യേഷാം, അതിനെ സദാ സാക്ഷാത്കരിക്കുക, ആരുടെ സ്വഭാവമായി മാറിയോ ക്ഷണം പോലും അതിനെ വിസ്മരിക്കാതെ നിരന്തരം തദ്നുഭവത്തിൽ സ്ഥിതി ചെയ്യുന്ന തേ സൂക്ഷ്മദർശിന, അവരാണ് ഇവിടുത്തെ സൂക്ഷ്മദർശികൾ. തേഹി, അങ്ങനെയുള്ള സൂക്ഷ്മദർശികളാൽ പണ്ഡിതേഹി, അവരാണ് പണ്ഡിതന്മാര്, ആത്മബോധമുള്ളവർ എത്തിയത്. അവർക്കിത് വ്യക്തമാണ്. അപ്പോ രണ്ട് ശരിയാണ്. ഗൂഢോത്മാ ന പ്രകാശത്തെ, ഈ ഗൂഢാത്മാവ് പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞത് അസംസ്കൃത ബുദ്ധികൾക്ക്, വ്യവഹാര ബുദ്ധിയുള്ളവർക്ക്. ഭൗതിക ബുദ്ധിയുള്ളവർക്ക് ഇത് പ്രകാശിക്കുന്നില്ല, മറിച്ച് ആത്മീയ ബുദ്ധിയുള്ളവർക്ക്, ആത്മസംബന്ധിയായിട്ടുള്ള പരമാത്മസംബന്ധിയായിട്ടുള്ള ബുദ്ധിയുള്ളവർക്ക്, സൂക്ഷ്മ ബുദ്ധികൾക്ക് ഇത് പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇവിടെ സംശയിച്ചതുപോലുള്ള യാതൊരു വൈരുദ്ധ്യമില്ല. ശ്രുതി പലപ്പോഴും പല രീതിയിൽ പറയും. ചില സ്ഥലത്ത് പറയുന്നത് അത്യധികം പ്രയാസമാണ്, ചിലടത്ത് പറയുന്നത് അത്യധികം ലളിതമാണ്, ചിലടത്ത് പറയും ഇതിന് അനേക ജന്മങ്ങൾ വേണ്ടി വരും, ചിലടത്ത് പറയും ഇതിന് ഈ ജന്മം പോലും വേണ്ട, ഈ ക്ഷണം മതി, ചിലടത്ത് പറയും ഇത് ആർക്കും ഗ്രഹിക്കാൻ കഴിയത്തില്ല, ചിലടത്ത് പറയും ഇത് ഏവർക്കും ഗ്രഹിക്കാവുന്നതാണ്, ചിലടത്ത് പറയും ഇത് പാപികൾക്കൊന്നും ഇതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല, ചിലടത്ത് പറയും എന്താണ് ഇത് സർവപാപത്തെയും നശിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് ഇതിന് പാപിയെന്നോ പുണ്യവാനെന്നോ ഒന്നുമില്ല. ഇങ്ങനെ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന രീതിയിൽ ശ്രുതി ഉപദേശിക്കും. അത് യാതൊരു വൈരുദ്ധ്യവും കാണണ്ട. ഇതിന്റെ താല്പര്യം ഇങ്ങനെ ഗ്രഹിച്ചാൽ മതി. ആരാണോ സൂക്ഷ്മദർശിയായിരിക്കുന്നത് അവൻ ഇതിന്റെ തത്വത്തെ, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നു. അങ്ങനെ അല്ലാത്തവൻ അത് മനസ്സിലാക്കുന്നില്ല, അത് സ്പഷ്ടമാണ്, മായാമോഹിതനായിരിക്കുന്നു. എന്തായാലും രണ്ടു കൂട്ടരുണ്ട്, മായാമോഹിതരായിരിക്കുന്നവർ, മായാവിമുക്തരായവർ, രണ്ടു കൂട്ടരുണ്ട്. അതിൽ ഒരു കൂട്ടർ ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുന്നു, മറ്റൊരു കൂട്ടർ ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുന്നില്ല എന്നാണ് ഭാഷ്യകാരനിവിടെ വിശദമാക്കിയത്. യേഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ ദൃശ്യതെ ത്വഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ തത്പ്രതിപത്തി ഉപായം ആഹ. തത്പ്രതിപത്തി, ആ പരമാത്മാവിന്റെ പ്രതിപത്തി, ആ പരമാത്മാവിന്റെ വിജ്ഞാനം, സാക്ഷാത്കാരം, അതിന്റെ ഉപായം, അതിനുള്ള മാർഗം ആഹ പറയുന്നു. അപ്പോ ചോദിക്കും, ഇതുവരെ പറഞ്ഞു വന്ന മാർഗമല്ലേ, ഇതുവരെ മനനം ചെയ്തതൊന്നും അതിന്റെ പ്രതിപത്തിക്കുള്ള മാർഗമല്ലേ എന്ന് ചോദിക്കും. ഇതുവരെ മനനം ചെയ്തതെല്ലാം, ഇതുവരെ പറഞ്ഞ എല്ലാ അക്ഷരം പ്രതി സർവവും ആ പരമാത്മ പ്രാപ്തിക്കുള്ള ഉപായങ്ങൾ തന്നെയാണ്. എന്നാലും പറഞ്ഞല്ലോ നേരത്തെ, ദുരവഗാഹ്യ അതിഗംഭീര എന്നെല്ലാം വിശേഷിപ്പിച്ച് ആ മായാശക്തി ഇതിന്റെ പ്രതിപത്തിക്ക് തടസ്സമായി നിൽക്കുന്നതുകൊണ്ട് വീണ്ടും ഉപായാന്തരം, വേറെ ഉപായങ്ങൾ വീണ്ടും നിർദ്ദേശിക്കുകയാണ്. ഇങ്ങനെയും ആകാം, ഇങ്ങനെയും ആകാം. ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു വഴിയെ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ എന്തെങ്കിലും മാർഗ തടസ്സങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആ വഴി വിട്ടിട്ട് വേറെ വഴിയെ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ ഒരാൾക്ക് മറ്റു വഴികളുണ്ടെന്നുള്ള ബോധം വേണം. ഒന്നിൽ കൂടുതൽ വഴികളെക്കുറിച്ച് അനുഭവം ഉണ്ടായിരിക്കുന്ന നല്ലതാണ്. അതുകൊണ്ട് ഇനി മറ്റു രീതിയിൽ പറയുകയാണ്, ഇങ്ങനെയും ശ്രമിച്ചു നോക്കുക, ഇതും ഒരു ഉപായമാണ്. ശ്രുതി ഇത്ര ആഗ്രഹിക്കുന്നുള്ളൂ, ഈ ജീവൻ ഏത് തരത്തിലായാലും ശരി, ഏത് ഉപായത്തിലൂടെ ആയാലും ശരി, സത്യത്തെ അറിയണം, മിഥ്യ അറിയരുത്. മിഥ്യ ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ആത്മാന്വേഷണത്തിന് ഒരുമ്പെടുന്നവനും ആത്മാന്വേഷണത്തിന് ഒരുമ്പെടാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരരുത് എന്നാണ്. അതങ്ങനെ വ്യത്യാസമില്ലാതെ വരുന്നത്, ആത്മാന്വേഷണത്തിന് ഒരുമ്പെടുന്നവരാണ്. ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ ശ്രുതി വെളിപ്പെടുത്തിയത്. അതിനെ മനസ്സിലാക്കാതെ, ആ തത്വത്തെ ഗ്രഹിക്കാതെ അന്വേഷണം തുടരുകയാണെങ്കിൽ, വാസ്തവത്തിൽ ഇത് ബോധപൂർവം അന്വേഷിക്കാത്തവനുമായാലും തമ്മിൽ വ്യത്യാസമൊന്നും. എന്തുകൊണ്ട്? ശ്രുതി എന്ന് പറയുന്നത് ഇതിനൊരാൾ ബോധപൂർവം അന്വേഷിക്കുന്നില്ല എന്നിരിക്കട്ടെ, വാസ്തവത്തിൽ അബോധമായി അയാളും ആത്മാവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവരും അറിഞ്ഞോ അറിയാതെയോ ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ യാത്ര ചെയ്യുകയാണ്. ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ചിലർ ആ യാത്രയ്ക്ക് സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി ബോധപൂർവം യാത്ര ചെയ്യുന്നു. ഒട്ടും മിക്ക ജീവന്മാരും, മനുഷ്യരായിക്കൊള്ളട്ടെ മറ്റ് ജീവജാലങ്ങളായിക്കൊള്ളട്ടെ, അറിയാതെ മൂഢമായി ഈ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജന്മങ്ങൾ കഴിയുന്തോറും ആ ജീവന പരിണാമങ്ങൾ, സംസ്കാര പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പരമാത്മാവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസം വരരുത്. എന്റെ അന്വേഷണം അതിന് വേഗത കൂട്ടണം, ലക്ഷ്യത്തിൽ നേരത്തെ എത്തിച്ചേരണം, ഈ സംസാരത്തെ അവസാനിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആണ് ശാസ്ത്രവും ഗുരുവും ആവശ്യമായി വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ആണ് ഈ വ്യക്തമായ മാർഗം നിർദ്ദേശിക്കുന്നത്. ആ വ്യക്തമായ മാർഗത്തെ മനസ്സിലാക്കാതെയാണ് ഒരാൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെയാണ് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ, അത് ഒരാജ്ഞന്റെ യാത്രയാണ്. യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. വഞ്ചി തിരുനക്കരെ തന്നെ എന്ന് പറയുന്നു. അത് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കും, വീണ്ടും കെട്ടഴിച്ചു വിട്ടിട്ട് യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്താണ്, ഒരിക്കലും നമുക്ക് അബദ്ധം പണയാതിരിക്കാൻ, ഒരു തരത്തിലും അബദ്ധം പണയാതിരിക്കാൻ വേണ്ടി ശ്രുതി ഉപായ അന്തരങ്ങൾ വീണ്ടും വീണ്ടും ഓരോരോ മാർഗങ്ങളും നിർദ്ദേശിക്കുകയാണ്. ഇതുവഴി പോവുക, ഇതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വഴിയെ പോവുക എന്നിങ്ങനെ ഓരോ വഴികളും മാറി മാറി കാണിച്ചു തരികയാണ്. ഭാഷകാരൻ പരസ്പരത്തും വരും, ഇത് ദുരവഗാഹ്യമാണ്, ജീവൻ അസംസ്കൃത ബുദ്ധിയാണ്, ആരുടെയും കുറ്റമല്ല, അങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ട് ഇതിനെ ആവർത്തിക്കണം. പല ഉപായങ്ങളും വേണ്ടിവരും. അതിനുവേണ്ടിയിട്ടാണ് ശാസ്ത്രം ഇതിനെ വീണ്ടും ആവർത്തിച്ചു പല രീതിയിൽ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് എന്തിനു ഇത് കൂടെ കൂടെ പറയുന്നു, വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവർ ചിന്തിക്കാൻ പാടില്ല. അതായത് ലോകത്തിൽ നിന്ന് വിരക്തി വന്നാണ് ഒരാൾ ആത്മീയ മാർഗത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ സാധന മാർഗത്തിലേക്ക് തിരിയുന്നത്. പക്ഷെ അതിൽ ലോകത്തിൽ നിന്ന് വിരക്തി വന്നതിന് എളുപ്പം ഇതിൽ നിന്ന് വിരക്തി വരും, അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. അതിന് എളുപ്പം വിരക്തി ഇതിൽ നിന്ന് വരും, വീണ്ടും അയാൾ ലോകത്തിലേക്ക് പോകും, വ്യവഹാരത്തിലേക്ക് പോകും, ഇതിനെയെല്ലാം വിസ്മരിച്ചിട്ട് സാധന സംഭവിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ അത് സംഭവിക്കുന്നത്? കുറച്ചു കാലമൊക്കെ കണ്ണടച്ചിരുന്ന് നോക്കും, ഉറക്കം വരും. ഇതിനു വേണ്ടി കൂടുതൽ പണിയെടുത്തിട്ട് കാര്യമൊന്നുമില്ല, മറ്റെന്തെങ്കിലും പണി കിട്ടുമെന്ന് നോക്കാം, അങ്ങനെ പോകും ചിന്ത. വിഘ്നങ്ങൾ ശ്രേയാംസ് ബഹുവിഘ്നാന്ന് പറയുന്നു. ശ്രേയസിനാഗ്രഹിക്കുന്നവന് ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടാവും. ഈ വിഘ്നങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ആത്മബലം ചിലപ്പോൾ കാണത്തില്ല, അല്ലെങ്കിൽ ഉള്ളത് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് വേണ്ടി, അവരെ വീണ്ടും ഇനി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതി ആവർത്തിച്ച് ആവർത്തിച്ച് ഉപായാന്തരങ്ങൾ നിർദ്ദേശിക്കുന്നത്. അതിൽ മടുത്തു പോകാൻ പാടില്ല, നിരന്തരം ഇതിൽ തന്നെ നിൽക്കണം. അതുകൊണ്ട് ഇതുവരെ ഉപായങ്ങൾ പറഞ്ഞതിന് ശേഷവും വീണ്ടും മറ്റൊരു ഉപായത്തെ നിർദ്ദേശിക്കേണ്ടത് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യും. ഞാനിതൊന്ന് വായിക്കാം. യേശ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശതേ ദൃശ്യതേ തു അഗ്രിയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ.